السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين مخالفين أحمدية
حضرت മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വാദം തൊട്ട് ഇന്നേ വരെ യാതൊരു തെളിവുമില്ലാതെ പിടിവാശിയും അഹന്തയും വ്യക്തി താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും വേണ്ടി അഹമ്മദീയത്തിന്റെ എതിരാളികൾ ആ മഹാത്മാവിന്റെ വാദങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതിനെതിരിൽ ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ആയിരക്കണക്കിന് തെളിവുകൾ വിശുദ്ധ ഖുർആന്റെയും ഹദീസുകളുടെയും മുൻ മഹാത്മാക്കളുടെ അഭിപ്രായങ്ങളുടെയും അടിസ്ഥാനത്തിൽ തന്റെ വാദത്തിനായി നൽകിയിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലും ഹദീസിലും പ്രവചിക്കപ്പെട്ട വാഗ്ദത്ത മസീഹ് താനാണെന്ന് അദ്ദേഹം തെളിയിച്ചു കാട്ടിയിട്ടുണ്ട്. മാത്രമല്ല തന്റെ സത്യത്തിനുള്ള തെളിവായ അള്ളാഹുവിന്റെ സഹായങ്ങളും ആ മഹാത്മാവ് സമർപ്പിക്കുകയുണ്ടായി. ഓരോ നിമിഷവും അദ്ദേഹത്തോടുള്ള അള്ളാഹുവിന്റെ പെരുമാറ്റത്തിന്റെ അടിസ്ഥാനത്തിലും ഈ കാര്യങ്ങൾ വ്യക്തമാക്കുകയുണ്ടായി. എന്നാൽ ഏതൊരാളുടെ ഹൃദയത്തിലാണോ അള്ളാഹു മുദ്ര വച്ചിരിക്കുന്നത്, ആർക്കാണോ ഹിദായത്ത് നൽകാൻ അള്ളാഹു ഉദ്ദേശിക്കാത്തത്, അവർക്ക് ആരാലും ഹിദായത്ത് നൽകപ്പെടുന്നതല്ല. അവരുടെ ഹൃദയത്തിലെ പൂട്ട് ആരാലും തുറക്കപ്പെടുന്നതുമല്ല. എന്നാൽ സൽപ്രകൃതർ ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ അംഗീകരിക്കുകയും അദ്ദേഹത്തിന്റെ ബയ്യത്തിൽ പങ്കാളികളാകുകയും ചെയ്തു. ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ബയ്യത്തിൽ വരാൻ ഭാഗ്യം ലഭിച്ചവർ അവർക്ക് അള്ളാഹു ഹിദായത്ത് എഴുതിവച്ചിരുന്നു. എന്നാൽ നാമധാരികളായ മുല്ലാവർഗത്തിന്റെ ഭയത്തിൽ അവരുടെ പിന്നാലെ കൂടി ആ മഹാത്മാവിന്റെ ബയ്യത്തിൽ വരാത്തവർ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ഇറങ്ങിക്കൊണ്ടിരുന്നിട്ടും ആത്മീയ വർഷം പെയ്തുകൊണ്ടിരുന്നിട്ടും ഈ അനുഗ്രഹത്തിൽ നിന്നും ആത്മീയ വർഷത്തിൽ നിന്നും അകറ്റപ്പെടുകയാണ് ചെയ്തത്. ഇപ്പോഴും ഇതിൽ നിന്നും അകറ്റപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ ഇതിനു വിപരീതമായി അള്ളാഹു ഹിദായത്ത് നൽകാൻ ഉദ്ദേശിച്ചവർ, നന്മയും സ്വാത്വികതയും ഉള്ളവർ ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ കാലത്തും അവർ സ്വീകരിച്ചിരുന്നു, ഇന്നും അങ്ങനെയുള്ളവർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം കുഴപ്പത്തിന്റെ കാലത്ത് പ്രത്യക്ഷപ്പെടേണ്ട എല്ലാ അടയാളങ്ങളും പുലർന്നു എന്നവർ മനസ്സിലാക്കുന്നു. ഭൗതികതയോടുള്ള താല്പര്യം വളരെയധികം വർദ്ധിച്ചിരിക്കുന്നു, അള്ളാഹുവിനോടുള്ള ഭയം കുറഞ്ഞിരിക്കുന്നു. ഏതുവരെ എന്നാൽ ഈ നാമധാരികളായ മുല്ലാവർഗവും അവരുടെ ശിങ്കിടികളും അതിക്രമങ്ങളിൽ അതിരുകടന്നിരിക്കുകയാണ്. അവർ അഹമ്മദികളെ അക്രമത്തിന് കുറിമാനമാക്കുന്നതിനായി അള്ളാഹുവിന്റെ ഗ്രന്ഥമായ വിശുദ്ധ ഖുർആനെയും അവന്റെ റസൂലിനെയും നിന്ദിക്കുന്നതിൽ നിന്ന് പോലും വിട്ടുനിൽക്കാൻ തയ്യാറാകുന്നില്ല. ഇവയെല്ലാം ചെയ്തതിനു ശേഷം ഇതെല്ലാം ചെയ്തത് കാദിയാനികളാണെന്ന് അവർ കുറ്റം ചാർത്തുകയും ചെയ്യുന്നു. വിശുദ്ധ ഖുർആന്റെ പവിത്രമായ പേജുകൾ അവർ സ്വയം ഭൂമിയിലോ ഓവ് ചാലുകളിലോ ഇടുന്നു, അതല്ലെങ്കിൽ ഡസ്റ്റ് ബിന്നിലിടുന്നു, എന്നിട്ട് ഏതെങ്കിലും അഹമ്മദിയുടെ പേരിൽ കുറ്റം ചുമത്തുന്നു. ഇത്തരം പ്രവർത്തികൾ അഹമ്മദികളുടെ മാലാഖ പോലും അറിയുന്നുണ്ടാവുന്നില്ല. ഇത് അറിയുന്നത് പോലീസ് അഹമ്മദികളെ പിടിക്കാൻ വീട്ടിൽ വരുമ്പോൾ മാത്രമാണ്. അതല്ലെങ്കിൽ ഈ ദുഷ്ടപ്രകൃതക്കാരുടെ പ്രകടനം തെരുവുകളിൽ അരങ്ങേറുമ്പോഴാണ്. ഇവരുടെ മറ്റൊരു രീതി സ്കൂളുകളിൽ അതിന്റെ ചുമരിലും മോശ സ്ഥലങ്ങളിലും വൃത്തികെട്ട രീതിയിൽ നമ്മുടെ യജമാനരായ ഹസ്രത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ പേരെഴുതി സ്കൂളിലെ അഹമ്മദി കുട്ടികളാണ് ഇത് ചെയ്തത് എന്ന് ആരോപിക്കുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അഭിമാനം സംരക്ഷിക്കുന്നതിനായി ഓരോ അഹമ്മദിയും അവന്റെ ജീവൻ വെടിയാനും അവരുടെ മക്കളുടെ ജീവിതം തണ്ടമാക്കാനും തയ്യാറായിരിക്കുകയാണ്. ആ അഹമ്മദികളുടെ പേരിലാണ് ഇവ്വിധം ദുഷ്പ്രവർത്തികൾ ചെയ്യുന്നത്. ഇതിന്റെ പേര് സ്കൂളിൽ നിന്നും കുട്ടികളെ പുറത്താക്കുന്നു, അവരെ അക്രമിക്കുന്നു, മർദ്ദിക്കുന്നു. ഈ നിഷ്കളങ്കരായ കുട്ടികളുടെ പേരിൽ പ്രവാചക നിന്ദയുടെ കുറ്റം ചുമത്തി കേസ് ചാർജ് ചെയ്യിപ്പിക്കുന്നു. അതിനൊരു ജാമ്യവും ലഭിക്കുന്നതല്ല, അതിനുള്ള ശിക്ഷയാണെങ്കിൽ അതികഠിനവും. ഒരു അഹമ്മദി കുട്ടി പോലും തന്റെ ജീവിതത്തിൽ ചിന്തിക്കാൻ പോലും കഴിയാത്ത കുറ്റങ്ങളാണ് അവരെ കുറിച്ച് ആരോപിക്കുന്നത്. ധർമ്മച്യുതി ഇത്രമാത്രമാകുമ്പോൾ ദൈവഭയം ഹൃദയത്തിൽ നിന്നും പൂർണ്ണമായും അപ്രത്യക്ഷമാകുമ്പോൾ നിന്ദ്യവും നീചവുമായ പ്രവർത്തനങ്ങൾ അതിർലംഘിക്കുമ്പോൾ മർദ്ദിതരുടെ വിലാപങ്ങൾ, അവരുടെ രോധനങ്ങൾ, അവരുടെ പ്രാർത്ഥനകൾ അതിന്റെ പ്രവർത്തനം പ്രകടമാക്കുന്നതാണ്. അതുകൊണ്ട് ഇക്കാലത്ത് പ്രത്യേകിച്ച് പാകിസ്ഥാനിൽ ഏതൊരു ദുർഘടാവസ്ഥയിലൂടെയാണോ അഹമ്മദികൾ കടന്നു പോകുന്നത്, ഇതിനെക്കുറിച്ച് മുമ്പും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, നിങ്ങളുടെ പ്രാർത്ഥനയുടെ പരിധി അഹമ്മദീയത്തിന്റെ അഥവാ യഥാർത്ഥ ഇസ്ലാമിന്റെ വിജയം എന്നതിൽ മാത്രം ചുറ്റിക്കറങ്ങേണ്ടതാണ്. അക്രമികളെ അല്ലാഹ് വേഗം പിടിക്കുമാറാകട്ടെ. അവർ ദൈവത്തിന്റെയും ഇസ്ലാമിന്റെയും പേരിൽ അക്രമത്തിന്റെ സീമകളെ അതിർലംഘിച്ചിരിക്കുകയാണ്. ദൈവം, ഇസ്ലാം, ഹദ്രത്ത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിവയെ ദുഷ്പേരിന് പാത്രമാക്കുകയാണ് ഇവർ ചെയ്യുന്നത്. ഇവരിൽ നിന്നുള്ള സൽപ്രകൃതക്കാർക്ക് അല്ലാഹു കാലഘട്ടത്തിന്റെ ഇമാമിന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സലാം എത്തിക്കുന്നവരാക്കി മാറ്റട്ടെ എന്നും നാം ദുആ ചെയ്യേണ്ടതാണ്. MTA വിവിധ പരിപാടികൾ നമ്മുടേത് വരുന്നുണ്ട്. അതിൽ ലൈവ് പ്രോഗ്രാമിൽ വിളിക്കുന്ന പലരും അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഇതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കി ബൈഅത്ത് ചെയ്യുന്നുണ്ട്. മുസ്ലിങ്ങളിൽ ഭൂരിഭാഗവും ഈ കുഴപ്പത്തിൽ പങ്കാളികളല്ല. ഒരു ഭൂരിഭാഗം ഭയം കാരണമായും അറിവില്ലാത്തത് കാരണവും അഹമ്മദിയത്തിന്റെ സന്ദേശത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല എന്നത് ശരി തന്നെ. മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ തന്നെ നാട്ടിലുള്ള നിയമം കാരണം ഭയചകിതരാണ്. രാജ്യത്തിലെ നിയമം മുല്ലാക്കളുടെ ഭയം കാരണം അഹമ്മദികൾക്ക് മൗലികമായ അവകാശങ്ങൾ പോലും നൽകുന്നതിൽ നിന്നും വിട്ടുനിൽക്കുകയാണ്. അവിടെ നിയമവാഴ്ചയല്ല നടക്കുന്നത്, മുല്ലാ വാഴ്ചയാണ്. അഹമ്മദികൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പകരം ഹദ്രത്ത് മിർസ ഗുലാം അഹമ്മദ് കാദിയാനി അലൈഹി സ്വലാത്തു വസ്സലാമിനെയാണ് അവസാന നബിയെ അംഗീകരിക്കുന്നത് എന്ന് നഊദു ബില്ലാ മുല്ലാക്കൾ അറിവില്ലാത്ത മുസ്ലിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. ഇത് തീർച്ചയായും തെറ്റാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ പ്രേമി എല്ലാ പ്രവാചകന്മാരുടെയും രൂപത്തിൽ എല്ലാ മതവിശ്വാസികളെയും ഖാത്തമുൽ അംബിയ ഹസ്രത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കാനാണ് വന്നിരിക്കുന്നത്. അതല്ലാതെ തിരുനബിക്ക് എതിരിലല്ല വന്നത്. ആ മഹാത്മാവ് തെളിവുകൾ മുഖേന മറ്റുള്ളവരുടെ വായ അടുപ്പിച്ചിരിക്കുകയാണ്. ഇസ്ലാമിന്റെ വിരോധികൾക്കെതിരിൽ ഉരുക്ക് മതിൽ പോലെ അദ്ദേഹം നിലയുറപ്പിച്ചിരിക്കുകയാണ്. തെളിവുകൾ മുഖേന ഇസ്ലാമിനെയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും എതിർക്കുന്നവരെ തടയുക മാത്രമല്ല ചെയ്തത്, അവരെ തകർത്ത് തരിപ്പണമാക്കുകയും ചെയ്തു. ഈ തെളിവുകൾ മുഖേന ശത്രുക്കൾ ഓടി ഒളുക്കുകയല്ലാതെ മറ്റൊരു പഴുതും വിടാത്ത രീതിയിൽ അവരെ അദ്ദേഹം നേരിടുകയുണ്ടായി. ആ മഹാത്മാവിന് ഇപ്രകാരം ഇൽഹാമുണ്ടായി. സത്യം വന്നു, അസത്യം ഓടിമറിഞ്ഞു. നിശ്ചയമായും അസത്യം ഓടിമറിയുന്നത് തന്നെയാണ്. എല്ലാ ബർക്കത്തുകളും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേനയാണ് ലഭിക്കുന്നത്. അറിവ് നൽകിയവനും അറിവ് നേടിയവനും അനുഗ്രഹീതർ. ഈ വെളിപാടുകളോടൊപ്പം പാർസിയിലും ഉറുദുവിലും മറ്റ് വെളിപാടുകളുമുണ്ട്. ഇതെല്ലാം വിവരിച്ചു ഇതിനു ശേഷം തരിയാക്കുൽ ഖുലൂബ് എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു, ഈ വെളിപാടുകളിൽ ഒരു പ്രവചനം അടങ്ങിയിരിക്കുന്നു. അല്ലാഹു തആല എന്റെ കരങ്ങൾ കൊണ്ട് ഞാൻ മുഖേന ഇസ്ലാമതത്തിന്റെ സത്യതയും എതിർമതങ്ങളുടെ അസത്യതയും തെളിയിച്ചു കാട്ടുന്നതാണ്. അതുകൊണ്ട് ഇന്ന് ആ പ്രവചനം പുലരുകയുണ്ടായി. എനിക്കെതിരിൽ മറ്റുള്ളവരുടെ മതം സത്യമാണെന്ന് തെളിയിക്കാൻ എന്റെ എതിരാളികൾക്ക് ആർക്കും ശക്തിയില്ല. എന്റെ കയ്യാൽ ആകാശ ദൃഷ്ടാന്തങ്ങൾ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എന്റെ തൂലികയിലൂടെ വിശുദ്ധ ഖുർആന്റെ പൊരുളും അതിന്റെ ഉൾക്കാമ്പും പ്രശോഭിതമായി കൊണ്ടിരിക്കുന്നു. എഴുന്നേൽക്കൂ ലോകം മുഴുവൻ, നിങ്ങളൊന്ന് അന്വേഷിക്കുക. ക്രിസ്ത്യാനികളിൽ നിന്നോ സിഖുകാരിൽ നിന്നോ യഹൂദികളിൽ നിന്നോ മറ്റേതെങ്കിലും വിഭാഗത്തിൽ നിന്നോ ആകാശീയ അടയാളങ്ങൾ കാണിക്കാൻ കഴിയുന്നവരും ആത്മീയ ജ്ഞാനങ്ങളും ആധ്യാത്മിക യാഥാർത്ഥ്യങ്ങളും വിവരിക്കാൻ കഴിവുള്ളവരും ആരെങ്കിലും ഉണ്ടോ? അവർക്ക് എന്നെ നേരിടാൻ സാധിക്കുമോ? സഹീഹായ ഹദീസുകളിൽ പറയപ്പെട്ട ആ വ്യക്തി ഏതൊരു വ്യക്തിയുടെ കാലഘട്ടത്താണോ എല്ലാ മതങ്ങളും നശിപ്പിക്കപ്പെടുകയും ഇസ്ലാം ഇടക്കാലങ്ങളിൽ ഒരിക്കലും പ്രക്ഷോഭിതമാകാത്ത രീതിയിൽ പ്രക്ഷോഭിതമാകുകയും ചെയ്യുക, അത് ഞാൻ തന്നെയാണ്. ഇസ്ലാമിന്റെ മനോഹരമായ അധ്യാപനം ഇന്ന് ലോകത്ത് നമുക്ക് ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം മുഖേന വ്യാപിക്കുന്നതായാണ് കാണുന്നത്. ഇന്ന് അദ്ദേഹത്തിന്റെ ജമാഅത്ത് ഒന്ന് മാത്രമാണ്. സുസംഘടിതമായ രീതിയിൽ ഒരു നിസാമിന്റെ കീഴിൽ ഖിലാഫത്തിന്റെ തണലിൽ ഇസ്ലാമിന്റെ പ്രബോധന പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആഫ്രിക്കയിലാണെങ്കിലും യൂറോപ്പിലാണെങ്കിലും മറ്റേത് ഉപഭൂഖണ്ഡങ്ങളിലാണെങ്കിലും ഏത് നാട്ടിലാണെങ്കിലും ഇസ്ലാമിന്റെ യഥാർത്ഥ ചിത്രം സമർപ്പിക്കുന്നത് അഹമ്മദിയ ജമാഅത്ത് മാത്രമാണ്. ഇസ്ലാമിന്റെ ശത്രുക്കൾ വിശുദ്ധ ഖുർആനെയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളെയും ആക്രമിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ ഖുർആൻ എക്സിബിഷൻ നടത്താൻ ഞാൻ ജമാഅത്തുകളോട് പറഞ്ഞിരുന്നു. വിശുദ്ധ ഖുർആന്റെ മനോഹരമായ അധ്യാപനങ്ങളെ വെളിച്ചത്ത് കൊണ്ടുവരേണ്ടതാണെന്നും പറഞ്ഞിരുന്നു. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ വിവിധ സ്ഥലങ്ങളിൽ ഈ എക്സിബിഷൻ നടക്കുകയുണ്ടായി, നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും റിപ്പോർട്ടുകൾ വരുന്നു. സന്ദർശകർ പറയുന്നത്, നിങ്ങൾ സമർപ്പിക്കുന്ന ഖുർആനും ഇസ്ലാമും വളരെ മനോഹരമാണ്. ഇതിനെ ഞങ്ങൾ എന്തുകൊണ്ട് ഇതുവരെ എതിർത്തു എന്നതിൽ ഞങ്ങൾ കുണ്ഠിതപ്പെടുകയാണ്. ഇസ്ലാമിന്റെ ഇത്ര മനോഹരമായ അധ്യാപനങ്ങൾ ഞങ്ങളുടെ മുമ്പാകെ ഇതുവരെ വന്നിട്ടില്ല. പലരും തന്നെ ക്ഷമാപണത്തോടെയാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആനും മറ്റു ഇസ്ലാമിക സാഹിത്യങ്ങളും അവർ വാങ്ങുന്നു. ഈ എക്സിബിഷൻ സന്ദർശിക്കുന്നവരിൽ വിദ്യാസമ്പന്നരും മാന്യരുമായ മുസ്ലിങ്ങളുമുണ്ട്, ക്രിസ്ത്യാനികളും മറ്റ് മതസ്ഥരുമെല്ലാമുണ്ട്. എല്ലാവരും തന്നെ ഈ പ്രവർത്തനത്തെ വളരെയധികം ശ്ലാഘിക്കുന്നുണ്ട്. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി വളരെ മഹത്തരമാണെന്ന് അവർ പറയുന്നു. എന്നാൽ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, മുല്ലാവർഗത്തിൽ ഒരു വിഭാഗം ചില നാടുകളിൽ ഈ എക്സിബിഷനെ എതിർക്കുന്നു. ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ പ്രചരിപ്പിക്കുന്നതിനെയാണ് അവർ എതിർക്കുന്നത്. ഞാൻ ഇവിടെ ഇതിനു മുമ്പും ഇന്ത്യയെക്കുറിച്ച് പറഞ്ഞിരുന്നു എന്ന് തോന്നുന്നു. ഇന്ത്യയിലെ ഡൽഹിയിൽ ഗവൺമെന്റിൽ നിന്നും വാടകയ്ക്കെടുത്ത വലിയൊരു ഹാളിൽ നാം ഖുർആൻ എക്സിബിഷൻ സംഘടിപ്പിക്കുകയുണ്ടായി. അവിടുത്തെ മുല്ലാക്കൾ ചില തമ്മാടികളെ തങ്ങളുടെ കൂടെ കൂട്ടി അതിനെതിരിൽ പ്രതിഷേധിക്കുകയുണ്ടായി. ഇത് കാരണം 3 ദിവസത്തേക്ക് നടത്താൻ നിശ്ചയിച്ച എക്സിബിഷൻ 2 ദിവസം കൊണ്ട് അവസാനിപ്പിക്കേണ്ടി വന്നു. എന്നാൽ ഈ 2 ദിവസം കൊണ്ട് തന്നെ ആ എക്സിബിഷൻ വളരെ സ്വാധീനം അവിടെ ചെലുത്തുകയുണ്ടായി. വിദ്യാസമ്പന്നനും സമൂഹത്തിൽ നല്ല സ്ഥാനവും വഹിക്കുന്ന ഒരു വ്യക്തി എക്സിബിഷന് ശേഷം കാദിയാനിൽ വരികയുണ്ടായി. അദ്ദേഹം പറയുന്നു, ഞാൻ ആദ്യമായാണ് കാദിയാനിൽ വരുന്നത്, യാത്ര ചെയ്താണ് വരുന്നത്. വിശുദ്ധ ഖുർആന്റെയും ഇസ്ലാമിന്റെയും ഇത്രയും ശ്രേഷ്ഠമായ സേവനം ചെയ്യുന്ന വ്യക്തികൾ താമസിക്കുന്ന സ്ഥലവും ഒന്ന് നേരിൽ കണ്ടുകളയാം എന്ന ഉദ്ദേശത്തോടെയാണ് ഞാൻ വന്നത്. അദ്ദേഹം കാദിയാനിലെ വിവിധ സ്ഥലങ്ങൾ സന്ദർശിച്ചു, വളരെയധികം സ്വാധീനിക്കപ്പെടുകയും ചെയ്തു. എന്നാൽ വളരെ ദുഃഖത്തോടുകൂടി മറ്റൊരു കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ UKയിലെ ഒരു നഗരത്തിൽ കഴിഞ്ഞ ദിവസം നാം എക്സിബിഷൻ നടത്തുകയായിരുന്നു. അവിടെ മുല്ലാക്കളുടെ പ്രതിഷേധം കാരണം പോലീസ് നമ്മുടെ സംഘാടകരോട് എക്സിബിഷൻ നടത്തരുതെന്ന് അപേക്ഷിച്ചു. അങ്ങനെയുള്ള അപേക്ഷകളെ തെളിവുകൾ മുഖേന തിരസ്കരിക്കുകയായിരുന്നു വേണ്ടിയിരുന്നത്. എന്നാൽ അവിടുത്തെ പ്രാദേശിക ജമാഅത്ത് സംവിധാനം അവരുടെ ഈ അപേക്ഷ സ്വീകരിക്കുകയാണ് ഉണ്ടായത്. എക്സിബിഷൻ ഉപേക്ഷിക്കുകയും ചെയ്തു. എല്ലാ തരത്തിലുമുള്ള സ്വാതന്ത്ര്യം ഉള്ള ഈ യൂറോപ്യൻ നാടുകളിൽ മാത്രമല്ല സ്വാതന്ത്ര്യം നൽകുമെന്ന് ഗവൺമെന്റുകൾ പറയുന്നുമുണ്ട് താനും. ഇവിടെയും മുല്ലാക്കളെ തൊഴിൽ കയറ്റിയിരുത്തുകയാണെങ്കിൽ ഈ നാട്ടിലും തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നവരായി മാറുന്നതാണ്. ഈ കാര്യം ഭരണകൂടത്തെയും നാം മനസ്സിലാക്കി കൊടുക്കേണ്ടതാണ്. ഈ എക്സിബിഷൻ അവിടെ നടത്താനുള്ള ഏർപ്പാടുകൾ ചെയ്യേണ്ടതാണ്. ചിലർ പറയുന്നത് ആരും അറിയാതെ നടത്തിക്കളയാമെന്നാണ്. ആരും അറിയാതെ നടത്തുകയാണെങ്കിൽ അതുകൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത്? ഒരു ഭാഗത്ത് നാം പറയുന്നത് അള്ളാഹുവിന്റെ യോദ്ധാവിന്റെ പ്രവർത്തനങ്ങളെ മുമ്പോട്ട് കൊണ്ടുപോകുന്നവരാണെന്നാണ്, മറുഭാഗത്ത് ഭീരുത്വം പ്രകടമാക്കുകയും ചെയ്യുക. ഇത് രണ്ടും നടക്കില്ല. ഈ നാട്ടിൽ നിയമവാഴ്ചയുണ്ട്. ഗവൺമെന്റ് പറയുന്നത് നിയമവാഴ്ചയാണുള്ളതെന്ന്. നിയമത്തോട് നാം പറയേണ്ടത് നിങ്ങളുടെ ജോലി ഇത് നടത്തുവാനുള്ള സംവിധാനം ഒരുക്കുക എന്നതാണ്. ഓരോ പൗരന്റെയും അവകാശം നൽകുകയും അത് സംരക്ഷിക്കുകയും ചെയ്യേണ്ടതാണ് നിങ്ങളുടെ ജോലി. ചുരുക്കത്തിൽ മുല്ലാക്കളുടെ അവസ്ഥയാണ് ഇതൊക്കെ. അവർ അമുസ്ലിം നാടുകളിൽ പോലും ഇന്ത്യയിലും ഇവിടെ ഇംഗ്ലണ്ടിലും ഖുർആന്റെയും ഇസ്ലാമിന്റെയും അധ്യാപനങ്ങൾ പ്രചരിപ്പിക്കുവാൻ ശ്രമിക്കുന്നതിൽ നിന്നും തടയുകയാണ്. അവിടെ അമുസ്ലിങ്ങളല്ല, മറിച്ച് ഇതിനെ എതിർക്കാൻ ഈ നാമധാരികളായ മുസ്ലിം മുല്ലാവർഗമാണ് എഴുന്നേറ്റ് നിൽക്കുന്നത്. അവർ പറയുന്നത് വിശുദ്ധ ഖുർആന്റെ മനോഹര സന്ദേശം എത്തിക്കുക എന്ന ഈ ജോലി അഹമ്മദികൾ ചെയ്യുകയോ? ഇത് ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ല. അത്രയും അപകടകരമായ പ്രവൃത്തിയാണിത്. ഇസ്ലാമിന്റെ കുത്തക അവകാശികൾ എന്ന് പറയുന്ന ഇവരുടെ തനിനിറമാണിത്. എന്നാൽ നാം നമ്മുടെ ജോലി ചെയ്തുകൊണ്ടേ പോകണം. ഏതവസ്ഥയിലും നമുക്ക് ഇസ്ലാമിക വൈരികളുടെ വായ അടപ്പിക്കണം. വിശുദ്ധ ഖുർആന്റെ അധ്യാപനം ഇൻഷാ അല്ലാഹ് ലോകത്ത് പരത്തുക തന്നെ ചെയ്യും. ഇത് ചെയ്തുകൊണ്ടേ പോകുന്നതാണ്. അങ്ങനെ ലോകത്തെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തൃപ്പാദങ്ങളിൽ കൊണ്ടുവരുന്നതാണ്. ഞാൻ പറഞ്ഞതുപോലെ പാശ്ചാത്യ നാടുകളിൽ നിയമത്തിന്റെ മുമ്പിൽ എല്ലാവരെയും തുല്യരായി കാണുന്നു എന്നത് വലിയ ഒരു ഗുണമാണ്. ഇവിടെ നമുക്ക് വല്ല തടസ്സവും ഉണ്ടെങ്കിൽ ഇവിടെ നിയമ സഹായം തേടേണ്ടതാണ്. ഇവിടെയുള്ള നിയമവാഴ്ചയുടെ ഒരു ശ്രേഷ്ഠത കൂടി ഞാൻ നിങ്ങളുടെ മുമ്പാകെ വെക്കാൻ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ യൂറോപ്യൻ പര്യടനത്തിനായി ഞാൻ പോയപ്പോൾ മടക്കയാത്രയിൽ ഒരു ജുമാ ഹോളണ്ടിലാണ് നിർവഹിച്ചത്. അവിടെ ഞാൻ അവിടെയുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകരും മെമ്പർ ഓഫ് പാർലമെന്റും ഒരു പാർട്ടിയുടെ ലീഡറുമായ വിൽഡറിനെ കുറിച്ച് ഒരു സന്ദേശം ഖുത്ബയിൽ നൽകിയിരുന്നു. അതായത് നിങ്ങൾ ഇസ്ലാമിനെതിരിലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരിലും നിന്ദ്യമായ ആക്ഷേപം ഉന്നയിക്കുന്നതിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. വളരെ നീചമായ രീതിയിൽ ആക്ഷേപിച്ചു കൊണ്ടിരിക്കുന്നു. ഇതിൽ നിന്നും വിട്ടുനിൽക്കുക, അല്ലെങ്കിൽ നിശബ്ദമായി ചലിക്കുന്ന അള്ളാഹുവിന്റെ ലാത്തിയെ നിങ്ങൾ ഭയപ്പെടുക. അത് അതിന്റെ സമയത്ത് നിങ്ങളെ പോലെയുള്ളവരെ നശിപ്പിച്ച് ഇല്ലാതാക്കുകയും ചെയ്യുന്നതാണ്. നിങ്ങളെ പോലെയുള്ളവരെ പിടിക്കാൻ അള്ളാഹുവിന് കഴിവുണ്ട്. ഞാൻ പറഞ്ഞ മറ്റൊരു കാര്യം, ഞങ്ങൾക്ക് ഭൗതികമായ കഴിവൊന്നുമില്ല, ദുആമുഖേന നിങ്ങളെ ഞങ്ങൾ നേരിടുന്നതാണ്. ഈ ഖുത്ബയുടെ സംഗ്രഹം പ്രസ് റിലീസായി തയ്യാറാക്കി കൊടുക്കുന്നതിന് അതിന്റെ ഇൻചാർജ് എന്റെ അടുക്കൽ കൊണ്ടുവന്നു. മറ്റെല്ലാ കാര്യങ്ങളും അദ്ദേഹം എഴുതിയിരുന്നു. എന്നാൽ ഞങ്ങളുടെ കൈവശം ഭൗതികമായ ഒരായുധവും ഇല്ലെന്നും നിങ്ങളും നിങ്ങളെപ്പോലെയുള്ളവരും നശിച്ചു പോകട്ടെ എന്ന് ഞങ്ങൾ ദുആ ചെയ്യുന്നതാണെന്നും അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞു ഇക്കാര്യം നിർബന്ധമായും എഴുതേണ്ടതാണ്. അതാണ് ഞാൻ പറഞ്ഞത്. യഥാർത്ഥത്തിൽ നമ്മുടെ എതിരാളികളെ നാം നേരിടുന്നത് തെളിവുകൾ മുഖേനയും അതിലുപരി പ്രാർത്ഥന മുഖേനയുമാണ്. ഈ പ്രസ് റിലീസ് ബിൽഡറും വായിക്കുകയുണ്ടായി. അയാൾ ഗവൺമെന്റിന് ഒരു കത്തയച്ചു. ആഭ്യന്തര മന്ത്രിയോട് ചില ചോദ്യങ്ങൾ ചോദിക്കുകയുണ്ടായി. ഇത് പ്രസ്സിൽ വന്നപ്പോൾ അവിടുത്തെ ജമാഅത്ത് എന്നോട് പറഞ്ഞു, അയാൾ ഈ രീതിയിൽ ചോദ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് എന്ന്. എനിക്ക് തോന്നുന്നത് അവിടുത്തെ ജമാഅത്തിൽ അല്പം ഭയമുണ്ടെന്നാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞു, ഗവൺമെന്റ് ഇതിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ഭയപ്പെടേണ്ട കാര്യം എന്തിരിക്കുന്നു? വെപ്രാളപ്പെടേണ്ട കാര്യമില്ല. നിങ്ങളുടെ കാഴ്ചപ്പാട് തുറന്നടിക്കുക. ഇതിനുള്ള അടിത്തറ പാകിയത് തെറ്റായ പ്രവർത്തികൾ ചെയ്യുന്ന ആ വ്യക്തി തന്നെയാണല്ലോ. അയാൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരിൽ മോശമായ ഫിലിമും നിർമ്മിച്ചിട്ടുണ്ട്. അതിൽ അതിനീചമായ ഭാഷയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇസ്ലാമിന് ചീത്തപ്പേരുണ്ടാക്കാനാണ് ശ്രമിച്ചത്. അതിനുള്ള മറുപടിയാണ് നാം നൽകിയത്. അള്ളാഹു തന്റെ പ്രവാചകന്റെ അഭിമാനം കാത്തു സൂക്ഷിക്കുന്നവനാണെന്നും അള്ളാഹു അങ്ങനെയുള്ളവരെ പിടിക്കുന്നവനാണെന്നും അള്ളാഹുവിനെ ഭയപ്പെടേണ്ടതാണെന്നും നാം അതിൽ പറഞ്ഞിരുന്നു. ഏതായിരുന്നാലും അയാൾ അയച്ച ചോദ്യങ്ങൾക്ക് ഗവൺമെന്റ് മറുപടി നൽകുകയുണ്ടായി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അത് പത്രങ്ങളിലും വന്നിട്ടുണ്ട്. ഒന്നാമത്തെ ചോദ്യം ബിൽഡർ ചോദിച്ചത് വേൾഡ് മുസ്ലിം ലീഡർ വാർണിംഗ് ടു ഡച്ച് പൊളിറ്റീഷ്യൻ ബിൽഡർ എന്ന ഈ പ്രസ് റിലീസ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ അറിവിൽ വന്നിട്ടുണ്ടോ? ആഭ്യന്തരമന്ത്രി അതിന് മറുപടി പറഞ്ഞത് അതിനെക്കുറിച്ച് എനിക്കറിയാമെന്നാണ്. അത് ഞാൻ വായിച്ചിട്ടുണ്ട്. അടുത്ത ചോദ്യം, എന്റെ പേര് പറഞ്ഞുകൊണ്ട് മീർസ മസ്റൂർ അഹമ്മദ് പറഞ്ഞത് ഓർത്തിരിക്കുക, നിങ്ങളും നിങ്ങളുടെ പാർട്ടിയും നിങ്ങളെപ്പോലെയുള്ളവരും അവസാനം നശിക്കുന്നതാണ്. ബിൽഡർ മന്ത്രിക്ക് എഴുതിയതാണിത്. തുടർന്ന് എഴുതുന്നു, ഇതിനെ വിശദീകരിച്ചുകൊണ്ട്, ഈ അപകടകരമായ പ്രസ്താവനക്കെതിരിൽ ആഭ്യന്തര മന്ത്രാലയം മുസ്ലിം സംഘടനക്കെതിരിൽ എന്ത് നടപടിയാണ് എടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്? ഡച്ച് ആഭ്യന്തരമന്ത്രി ഇതിന് മറുപടി നൽകിക്കൊണ്ട് എഴുതി, പ്രസ് റിലീസിന്റെ അടിസ്ഥാനത്തിൽ മീർസ മസ്റൂർ അഹമ്മദ് സാഹിബ് പറഞ്ഞത് അങ്ങനെയുള്ള വ്യക്തികളും ഗ്രൂപ്പുകളും ഏതെങ്കിലും ബാഹ്യമായ അക്രമം കാരണത്താലോ ആയുധങ്ങൾ കൊണ്ടോ അല്ല നശിപ്പിക്കപ്പെടുക, പ്രാർത്ഥന മുഖേനയാണ് നശിപ്പിക്കപ്പെടുക എന്നതാണ്. ഈ പ്രസ്താവനയിൽ കുഴപ്പം സൃഷ്ടിക്കുന്ന ഒരു കാര്യവും ഞാൻ കാണുന്നില്ല, അതല്ലെങ്കിൽ ഇത് കുഴപ്പത്തിന് കാരണമാകും എന്നും കരുതുന്നില്ല. അതുകൊണ്ട് അഹമ്മദിയ മുസ്ലിം ജമാഅത്തിനെതിരിൽ വല്ല നടപടിയും എടുക്കാൻ ഒരു കാരണവും ഞാൻ ഇതിൽ കാണുന്നില്ല. മൂന്നാമത്തെ ചോദ്യം, അയാൾ ഉന്നയിച്ചത് അഹമ്മദിയ മുസ്ലിം കമ്മ്യൂണിറ്റി ഹോളണ്ടും ആഗോള അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് നേതാവ് മീർസ മസ്റൂർ അഹമ്മദുമായി എന്താണ് ബന്ധം? ഡച്ച് മന്ത്രി മറുപടി നൽകി, അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് ഹോളണ്ട് ആഗോള അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ ഒരു ഭാഗമാണ്. ഇതാണ് അവരുടെ മറുപടി. ഇത് അവരുടെ നീതിനിഷ്ഠയാണ്. ഒരു രാഷ്ട്രീയ പ്രവർത്തകനും പാർട്ടി ലീഡറും എം പിയും മാത്രമല്ല അവരുടെ തന്നെ മതത്തിൽപ്പെട്ട വ്യക്തിയും കൂടി ആയിരുന്നിട്ട് പോലും ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നീതിയിൽ അധിഷ്ഠിതമായ മറുപടിയാണ് നൽകിയത്. ബിൽഡർ സാഹിബ് ജമാഅത്തിനെതിരിൽ വല്ലതും കിട്ടുമോ എന്ന് നോക്കാനായി ജമാഅത്തിനെ കുറിച്ച് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് അറിയാൻ കഴിഞ്ഞു. ഈ എതിരാളികൾ എത്ര തന്നെ പ്രവർത്തിച്ചാലും അവർക്ക് ഒന്നും ലഭിക്കില്ല. ഇത് ദൈവിക പ്രസ്ഥാനമാണ്, ഇത് സത്യവും നേരുമാണ് പറയുക, ഇത് മാത്രമേ അവർക്ക് ലഭിക്കുകയുള്ളൂ. ഇക്കാലത്തെ ഇമാം ഇസ്ലാമിന്റെ സന്ദേശം ലോകത്തിന്റെ കോണുകളോളം എത്തിക്കാനും ശത്രുക്കളുടെ വായ തെളിവുകൾ മുഖേന അടുപ്പിക്കുന്നതിനുമുള്ള ജോലിയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഓരോരുത്തരുടെയും കഴിവും പ്രാപ്തിയും അനുസരിച്ച് ഓരോ അഹമ്മദിയും ഈ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇസ്ലാമിന്റെ വൈരികൾ ഇസ്ലാമിനെ എതിർക്കുന്നത് കാണുമ്പോൾ അവിടെ പ്രതിരോധിക്കുന്നതിനും അഹമ്മദികളാണ് മുമ്പിലുള്ളത്. കാര്യങ്ങൾ ലോകത്തിന് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുന്നു. ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം മുഖേന നമുക്ക് ലഭിച്ച ജ്ഞാനമാണിത്. ഇത് നാം ഉപയോഗപ്പെടുത്തുന്നു. ഇത് മുഖേന ഓരോ അഹമ്മദിയും ഒരുവിധ അപകർഷതാ ബോധവുമില്ലാതെ വലിയ വലിയ ലീഡർമാർക്കും മത നേതാക്കന്മാർക്കും ഇസ്ലാമിന്റെ സന്ദേശം എത്തിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നു. മറ്റുള്ളവർ ലീഡറെ കാണാൻ പോകുന്നത് അതിൽ ആനന്ദിക്കാനോ ഭൗതികമായ കാര്യ താല്പര്യങ്ങൾ സാധിക്കാനോ ആയിരിക്കും. ഇസ്ലാമിന്റെ സന്ദേശം എത്തിക്കാൻ ഒരിക്കലും അവർ ധൈര്യം കാണിക്കാറില്ല. കഴിഞ്ഞ ദിവസം ഖബാബീറിലെ അമീർ സാഹിബിന് ഒരു സംഘത്തോടൊപ്പം ഇറ്റലി സന്ദർശിക്കാനുള്ള അവസരം ലഭിച്ചു. അവിടെ പോകുന്നതിന് മുമ്പേ അദ്ദേഹം എന്നോട് പറഞ്ഞിരുന്നു, ഈ സംഘത്തിൽ എല്ലാ മതസ്ഥരുമുണ്ട്, ഒരു മതപരമായ ടൂറാണ്, പോപ്പുമായി മുലാഖാത്ത് നടത്താൻ കഴിയുമെന്നാണ് തോന്നുന്നത്. പോപ്പ് ക്ഷണിച്ചത് കൊണ്ടാണ് പോകുന്നത് തന്നെ. അദ്ദേഹത്തിന് ഒരു സന്ദേശം നൽകുന്നത് ഉചിതമായി തോന്നുന്നുവെങ്കിൽ ഹുസൂറിന്റെ ഭാഗത്ത് നിന്ന് ഒരു സന്ദേശം നൽകിയാലും വിശുദ്ധ ഖുർആന്റെ ഉപഹാരം അദ്ദേഹത്തിന് സമർപ്പിക്കുകയും ചെയ്യാം. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇത് വളരെ നല്ല കാര്യമാണ്, നിർബന്ധമായി നൽകുക. ഞാൻ ഇവിടെ നിന്നും എന്റെ സന്ദേശം എഴുതി അയച്ചു, ഇത് പോപ്പിന് നൽകണമെന്ന് പറയുകയും ചെയ്തു. അതിന്റെ കോപ്പികൾ അദ്ദേഹം എടുത്തിരുന്നു. അവിടെ പോയപ്പോൾ അത് പോപ്പിന് കൊടുത്തു. വത്തിക്കാനിലെ ഉന്നതരായ പാദ്രിമാർക്കും നൽകി. വിശുദ്ധ ഖുർആൻ പോപ്പിന് ഉപഹാരമായി നൽകുകയും ചെയ്തു. അതിന്റെ ഫോട്ടോ അവിടെയുള്ള പത്രങ്ങളിൽ വരികയും ചെയ്തു. ഷെരീഫ് ഓദേ സാഹിബ് ഇതിനുശേഷം എഴുതിയ റിപ്പോർട്ടിന്റെ ഒരു ഭാഗം കേൾപ്പിക്കാം. എഴുതുന്നു, ഈ വിനീതൻ ഇറ്റലിയിൽ പോപ്പിന്റെ വാസസ്ഥലമായ വത്തിക്കാൻ നമ്പർ 10-11 2011 വിവിധ മത നേതാക്കന്മാർ അടങ്ങുന്ന പര്യടന സംഘത്തോടൊപ്പം പോപ്പിനെ മുലാഖാത്ത് നടത്തുകയുണ്ടായി. അതിൽ ഇസ്രായേലിന്റെ വാഖാം ആയലം, അവരുടെ പ്രധാന പുരോഹിതൻ, കുറച്ച് ക്രിസ്ത്യൻ, യഹൂദി, മുസ്ലിം ഉദ്യോഗസ്ഥരും ഉൾക്കൊള്ളുന്നു. വിനീതൻ പോപ്പിന് ഹുസൂറിന്റെ കത്ത് നൽകി. ഇതിൽ ആഗോള അഹമ്മദിയ ജമാഅത്തിന്റെ ഇമാമിന്റെ വളരെ സുപ്രധാനമായ ഒരു സന്ദേശമുണ്ടെന്ന് അറിയിച്ചു. അദ്ദേഹം സ്വന്തം കരങ്ങളാൽ ഇത് കൈപ്പറ്റുകയും ഇറ്റലി ഭാഷയിലുള്ള ഖുർആൻ തർജുമ സമർപ്പിക്കുകയും ചെയ്തു. ഇറ്റലി ഇസ്രായേൽ ടിവി ചാനലുകളും ഇറ്റാലിയൻ പത്രങ്ങളും ഇസ്രായേൽ പത്രങ്ങളും പോപ്പിന്റെ കൂടെയുള്ളതിന്റെ ഫോട്ടോ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. മുലാഖാത്തിന് ശേഷം വത്തിക്കാൻ റേഡിയോയിൽ ഒരു പ്രസ് കോൺഫറൻസ് ഉണ്ടായിരുന്നു. അതിൽ ഹുസൂറിന്റെ കത്തിനെ കുറിച്ച് പരാമർശിച്ചിരുന്നു. അതിന്റെ ചുരുക്കം കേൾപ്പിച്ചു. പത്രപ്രവർത്തകർക്കിടയിൽ ആ കത്തിന്റെ കോപ്പികൾ വിതരണം ചെയ്യുകയും ചെയ്തു. വത്തിക്കാനിലെ മധ്യ പൗരസ്ത ദേശത്തെ ചർച്ചിന്റെ ചുമതലയുള്ള കാർഡിനലിനും മറ്റും കോപ്പികൾ നൽകി. മത സമ്പർക്ക കമ്മിറ്റിയുമായി ബന്ധപ്പെടുകയും ചെയ്തു. അവരുടെ സമ്മേളനത്തിൽ ക്ഷണിക്കാൻ എന്റെ അഡ്രസ്സും അവർ വാങ്ങുകയുണ്ടായി. അവരുടെ കോൺഫറൻസ് അടുത്ത വർഷമാണ് നടക്കുന്നത്. ഞാൻ പോപ്പിനെഴുതിയ കത്തിന്റെ ചുരുക്കം കേൾപ്പിക്കാം. ആദ്യം അഭിവാദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആന്റെ ആയത്ത് അതിലെഴുതി, പറയുക, വേദക്കാരെ, ഞങ്ങൾക്കും നിങ്ങൾക്കുമിടയിൽ സമമായുള്ള ഒരു വാക്യത്തിലേക്ക് നിങ്ങൾ വരുവിൻ. അതായത് അള്ളാഹുവിനെയല്ലാതെ മറ്റാരെയും നാം ആരാധിക്കാതിരിക്കുക, അവനോട് യാതൊന്നിനെയും പങ്കു ചേർക്കാതിരിക്കുകയും നമ്മിൽ ചിലർ ചിലരെ അള്ളാഹുവിനെ പുറമെ രക്ഷാകർത്താക്കളാക്കാതിരിക്കുകയും ചെയ്യുക. തുടർന്ന് ഞാൻ അതിൽ എഴുതിയത് ഇപ്രകാരമാണ്, ചുരുക്കമായി കേൾപ്പിക്കുകയാണ്. ഇക്കാലത്ത് ഇസ്ലാം ലോകസമക്ഷം ആക്ഷേപത്തിന് പാത്രമായിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ അധ്യാപനങ്ങളെ പരിഹസിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം ചില മുസ്ലിങ്ങളുടെ പ്രവർത്തന ഫലമായിട്ട് തന്നെയാണെങ്കിലും ഈ രീതിയിൽ പരിഹസിക്കപ്പെടുന്നത് ശരിയല്ല. ചില മുസ്ലിങ്ങളുടെ പ്രവർത്തന ഫലമായി വിദ്യാസമ്പന്നർ പോലും ഇസ്ലാമിനെയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെയും ആക്രമിക്കുന്നതിന് ധൈര്യം കാണിക്കുന്നു. എല്ലാ മതസ്ഥാപകരുടെയും എല്ലാ മതങ്ങളുടെയും ലക്ഷ്യം സൃഷ്ടികളെ സൃഷ്ടാവുമായി ബന്ധപ്പെടുത്തുക എന്നതാണ്. ഇതേപോലെ ഇസ്ലാമിന്റെ അധ്യാപനവും അതുതന്നെയാണ്, അതിനേക്കാളും കൂടുതൽ. അതുകൊണ്ട് ചിലരുടെ പ്രവർത്തന കാരണമായി ഇസ്ലാമിനെ ആക്രമിക്കുന്നത് ന്യായീകരിക്കാവുന്നതല്ല. ഇസ്ലാം എല്ലാ പ്രവാചകന്മാരെയും ആദരിക്കുവാനാണ് നമ്മെ പഠിപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആനിലും ബൈബിളിലും ആ പ്രവാചകന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. ഹദ്രത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ വിനീത ദാസരായ ഞങ്ങൾക്ക് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അഭിമാനത്തിന് ക്ഷതമേൽക്കുന്ന രീതിയിലുള്ള നിന്നാ വാക്കുകൾ കേൾക്കുമ്പോൾ ഞങ്ങൾ അതിയായ വേദന അനുഭവിക്കുന്നു. ഇതിനുള്ള മറുപടി ഞങ്ങൾ നൽകുന്നുണ്ട്. അത് ആ മഹാത്മാവിന്റെ ഉദാത്തമായ അധ്യാപനങ്ങൾ ലോകസമക്ഷം സമർപ്പിച്ചുകൊണ്ടാണ്. വിശുദ്ധ ഖുർആന്റെ അധ്യാപനം ലോകത്തിന് മുമ്പാകെ വെച്ചുകൊണ്ട് മറുപടി നൽകുന്നു. അത് സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും അധ്യാപനങ്ങളാണ്. ഇസ്ലാമിന്റെ അടിസ്ഥാന അധ്യാപനം തന്നെ തഖ്വയിൽ മുന്നേറുക എന്നതാണ്. ഇത് പ്രചരിപ്പിക്കാനാണ് അഞ്ചു നേരവും ഞങ്ങളുടെ മസ്ജിദുകളിൽ നിന്നും ഈ ശബ്ദം ഉയരുന്നത്. അതിൽ അള്ളാഹുവിന്റെ മഹത്വത്തെ പ്രഖ്യാപിക്കുന്നു. ഹദ്രത്ത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ റസൂലാണെന്ന് പ്രഖ്യാപിക്കുന്നു. തുടർന്ന് എഴുതി, ഇന്ന് ലോകത്ത് അശാന്തി നഷ്ടപ്പെടാനുള്ള കാരണം സ്വാതന്ത്ര്യത്തിന്റെ പേരും പറഞ്ഞ് ചിലർ ചിലരുടെ വികാരത്തെ ഇളക്കിവിടുന്നതിന്റെ ഫലമാണ്. മതപരമായും ബുദ്ധിമുട്ടിപ്പിക്കുന്നു. ഇന്ന് ലോകത്ത് ചെറിയ തോതിൽ യുദ്ധങ്ങൾ നടക്കുന്നുണ്ട്. ഈ യുദ്ധങ്ങളെ അവസാനിപ്പിക്കാനുള്ള ശ്രമമാണ് ഇന്ന് ലോകത്തിന് ആവശ്യം. അല്ലെങ്കിൽ ലോകമായുദ്ധമായി ഇത് മാറിയേക്കാം. അതിന്റെ നാശം വിവരണാതീതമായിരിക്കും. അതുകൊണ്ട് ഭൗതികമായ പുരോഗതി തന്നെ കൂടുതൽ കൈവരിക്കണം എന്ന ചിന്ത ഉപേക്ഷിച്ചുകൊണ്ട് ഇതിനെ നാശത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കൂടുതൽ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ നാശം സുനിശ്ചിതമാണ്. അതുകൊണ്ട് മതനേതാക്കന്മാർ പരസ്പരമുള്ള ശത്രുതയും അവകാശ ധ്വംസനവും മറ്റും ഇല്ലാതെയാക്കി ലോകത്തെ രക്ഷിക്കാൻ ശ്രമിക്കേണ്ടതാണ്. താങ്കൾക്ക് ലോകത്തൊരു സ്ഥാനമുണ്ട്, ഒരു വലിയ അനുയായി വൃന്ദമുണ്ട്. അതുകൊണ്ട് ഇതിനായി ശ്രമിക്കുക. ഇന്ന് ലോകമതങ്ങളെല്ലാം പരസ്പരം സഹകരിച്ചുകൊണ്ട് ശാന്തിക്ക് വേണ്ടി പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു. ഈ രീതിയിൽ പടച്ച തമ്പുരാനെ തിരിച്ചറിയുന്ന അവസ്ഥയിലേക്ക് ജനങ്ങൾ എത്തിച്ചേരേണ്ടതാണ്. ഞാൻ അയച്ച കത്തിന്റെ ചുരുക്കമാണിത്. അള്ളാഹു ഈ സന്ദേശം അദ്ദേഹത്തിന് മനസ്സിലാക്കി കൊടുക്കട്ടെ. വായിച്ചിരിക്കും, മനുഷ്യ മൂല്യങ്ങളെ സ്ഥാപിക്കുന്നവരായി ഇവർ മാറട്ടെ, മതങ്ങളെ ആദരിക്കുന്നവരായി മാറട്ടെ, പരമപ്രധാനമായി ഏകനായ അള്ളാഹുവിനെ തിരിച്ചറിയുന്നവരായി ഇവർ മാറട്ടെ. ഷരീഫ് സാഹിബിന്റെ റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാകുന്നത് പോലെ മറ്റ് മുസ്ലിം ലീഡർമാരും ഉന്നതരും എല്ലാം ഉണ്ടായിരുന്നിട്ടും പോപ്പിന് ഇസ്ലാമിന്റെയും വിശുദ്ധ ഖുർആന്റെയും സന്ദേശം എത്തിക്കാൻ കഴിഞ്ഞത് കാലഘട്ടത്തിന്റെ ഇമാമിന്റെയും അള്ളാഹുവിന്റെ പഹൽവാന്റെയും ഒരു ശിഷ്യനാണ്. എന്നിട്ടും ഇക്കൂട്ടർ പറയുന്നത് അഹമ്മദികൾ മുസ്ലിങ്ങളല്ല എന്നാണ്. നഅഊദു ബില്ലാഹ്, അഹമ്മദികൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ഖുർആനെയും നിന്ദിക്കുന്നവരാണെന്നും ഇവർ ആക്ഷേപിക്കുന്നു. ഞങ്ങൾ ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനോടൊപ്പം ചേർന്ന് ഇസ്ലാമിന്റെ വിജയദൃശ്യം പുതിയ പ്രതാപത്തോടെ ഇന്ന് വരെ കണ്ടുകൊണ്ടിരിക്കുന്നു. വിദ്വേഷവും പകയും മനസ്സിലില്ലാത്ത അന്യർ പോലും ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ലക്ഷ്യം കരസ്ഥമാക്കി എന്ന് അംഗീകരിക്കുന്നു. ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെതിരിൽ ഒരു കള്ളക്കേസ് കൊടുത്തിരുന്നു. ഹെൻറി മാർട്ടിൻ ക്ലാർക്ക് എന്ന പാദ്രിയാണ് ഈ കേസ് കൊടുത്തിരുന്നത്. ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമും ക്രിസ്ത്യാനികളും തമ്മിൽ ഒരു സംവാദം നടന്നിരുന്നു. അതിൽ ഏറ്റ പരാജയത്തിന് പ്രതികാരം ചെയ്യുക എന്നതായിരുന്നു ഈ കള്ളക്കേസിന്റെ പിന്നിലുണ്ടായിരുന്നത്. ഈ സംവാദത്തിന്റെ വിശദീകരണം ജംഗെ മുഖദ്സ് എന്ന ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ഗ്രന്ഥത്തിൽ ലഭിക്കുന്നതാണ്. മാർട്ടിൻ ക്ലാർക്ക് ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെതിരിൽ ഒരു കൊലക്കുറ്റത്തിനുള്ള കേസാണ് നൽകിയിരുന്നത്. ഇതിന്റെ വിശദീകരണം കിതാബുൽ ബരിയ എന്ന ബഗ്ദത്ത് മസീഹിന്റെ ഗ്രന്ഥത്തിൽ ലഭിക്കുന്നതാണ്. ഈ കേസിൽ അന്നത്തെ ജഡ്ജ് ക്യാപ്റ്റൻ ഡക്ലസ് സാഹിബ് ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ വെറുതെ വിട്ടിരുന്നു. പിലാത്തോസ് രണ്ടാമൻ എന്ന പേരാണ് ഈ ജഡ്ജിന് അദ്ദേഹം നാമകരണം ചെയ്തത്. ഇതും വളരെ വിശദീകരണാർഹമാണ്. ഡോക്ടർ ഹെൻറി മാർട്ടിൻ ക്ലാർക്ക് ഈ കേസിൽ പൂർണമായി പരാജയപ്പെടുകയും നിന്ദനാവുകയും ചെയ്തു. ഇയാൾക്കെതിരിൽ അപമാന കുറ്റത്തിന് വേണമെങ്കിൽ കേസ് കൊടുക്കാം എന്നുപോലും ജഡ്ജ് പറഞ്ഞിരുന്നു. കഴിഞ്ഞ ദിവസം എം ടി എയിൽ ജോലി ചെയ്യുന്ന ആസിഫ് സാഹിബ് പറഞ്ഞു എന്നോട്, ഹെൻറി മാർട്ടിൻ ക്ലാർക്കിന്റെ പുത്രന്റെ പൗത്രനെ കാണാനിടയായി, അദ്ദേഹം ഹുസൂറിനെ കാണാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, അദ്ദേഹത്തെ ഏതെങ്കിലും ദിവസം കൊണ്ടുവരിക. കഴിഞ്ഞ ദിവസം എന്നെ വന്ന് കണ്ടു. മുലാഖാത്ത് പൊതുവിൽ നടന്നു വരുന്നതാണ്. എന്നാൽ അദ്ദേഹവുമായി നടത്തിയ സംഭാഷണത്തിലെ ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സത്യതയ്ക്കുള്ള ഒരു സാക്ഷ്യം കൂടിയാണ്. അള്ളാഹു ഇന്നും ആ മഹത്ബാവിനെ ഏത് രീതിയിലാണ് സഹായിക്കുന്നത് എന്ന് നോക്കുക. സംസാരമധ്യേ ഞാൻ ജംഗെ മുഖദ്സ് എന്ന വിഷയം എടുത്തിട്ടും അദ്ദേഹം പറഞ്ഞു, ഞാൻ അടുത്ത കാലത്താണ് ഇത് സംബന്ധമായി ഗവേഷണം നടത്തിയത്. എന്നാൽ ഹെൻറി മാർട്ടിൻ ക്ലാർക്ക് ഭൂതകാലത്തിൽ മറഞ്ഞുപോയെന്നും അദ്ദേഹത്തിനെതിരുണ്ടായിരുന്ന വ്യക്തി ലോകത്ത് വിജയിച്ചിരിക്കുന്നു എന്നുള്ള സത്യം ഞാൻ ഇന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നു. എനിക്ക് കുറച്ചു വർഷം മുമ്പ് വരെ എന്റെ മുതുമുത്തച്ഛൻ ആരായിരുന്നു എന്നറിയില്ലായിരുന്നു. അടുത്ത കാലത്ത് ഞാൻ എന്റെ പൂർവ്വ പിതാക്കളെ കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് ഹെൻറി മാർട്ടിൻ ക്ലർക്ക് എന്റെ മുതുമുത്തച്ഛനാണെന്ന് മനസ്സിലായത്. അരമണിക്കൂറോളം ഞങ്ങൾ സംസാരിച്ചു. വളരെ നിർത്തി നിർത്തി സൂക്ഷിച്ചാണ് എന്നോട് സംസാരിച്ചത്. ഇത് അദ്ദേഹത്തിന്റെ ശൈലിയായിരിക്കുമെന്ന് ഞാൻ കരുതി. പിന്നീട് അദ്ദേഹം ആസിസ് സാഹിബിനോട് പറഞ്ഞത് ഞാൻ വളരെ വൈകാരികമായ ഒരവസ്ഥയിലായിരുന്നു എന്നാണ്. ആസിസ് സാഹിബ് പിന്നീട് ഇത് സംബന്ധമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞു. ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം മാർട്ടിൻ ക്ലർക്കിനെ കുറിച്ച് ചില പരുഷമായ വാക്കുകൾ ഉപയോഗിച്ചതിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ട് അദ്ദേഹത്തോട് പറഞ്ഞു. മാർട്ടിൻ ക്ലർക്കിന്റെ പിടിവാശി കാരണമായാണ് അങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിച്ചത്. ആ സംവാദത്തിൽ ഉണ്ടായ സാഹചര്യം കാരണമായാണത്. സംവാദം പൂർണ്ണമായും വായിക്കുന്ന ഒരു വ്യക്തിക്ക് വേഗം മനസ്സിലാകുന്ന കാര്യം വിജയം ഇസ്ലാമിനാണ് ഉണ്ടായത് എന്നാണ്. എന്നാൽ അയാൾ പറഞ്ഞുകൊണ്ടേയിരുന്നത് ഇസ്ലാം പരാജയപ്പെട്ടു എന്നും ക്രിസ്ത്യാനികളുടെ പക്ഷം വിജയിച്ചു എന്നുമാണ്. അപ്പോഴാണ് ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത് എന്നാൽ ദുആ മുഖേന നമുക്ക് തീരുമാനിക്കാം. അങ്ങനെ അള്ളാഹു വ്യക്തമായ അടയാളം കാണിക്കുന്നതാണ്. ഇത് കേട്ടപ്പോൾ അയാൾ പെട്ടെന്ന് പറഞ്ഞു, ഗോഡ് ഹാസ് സർട്ടൻലി ഈവൻ ഷോസ് എ സൈൻ ടുഡേ. അള്ളാഹു അടയാളങ്ങൾ കാണിക്കുകയുണ്ടായി എന്ന് തീർച്ചയാണ്. ഇന്നും അടയാളം കാണിക്കുകയുണ്ടായി. മുലാഖാത്തിനെ കുറിച്ച് അദ്ദേഹം വിവരിച്ചിരുന്നു. ആസിസ് സാഹിബിനോട് ഇതെല്ലാം രേഖപ്പെടുത്താൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ചുരുക്കത്തിൽ ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സത്യസാക്ഷ്യം ഈ ഇസ്ലാമിക ശത്രുക്കളുടെ മക്കളുടെ നാവിൽ നിന്ന് പോലും അള്ളാഹു വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഒന്നും മനസ്സിലാകാത്തവർ മതത്തിന്റെ കുത്തക അവകാശികളായ ഈ മുല്ലാവർഗത്തിന് മാത്രം. ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, എന്നെ നിഷേധിക്കൽ എന്നോടുള്ള നിഷേധം മാത്രമല്ല, ഇത് അള്ളാഹുവിനെയും അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും നിഷേധിക്കലാണ്. കാരണം എന്നെ കളവാക്കുന്നവൻ എന്നെ കളവാക്കുന്നതിന് മുമ്പേ മഅസ് അല്ലാഹ് അള്ളാഹുവിനെ കള്ളനായാണ് ചിത്രീകരിക്കുന്നത്. കാരണം അകത്തും പുറത്തും കുഴപ്പം സീമകളെ അതിലംഘിച്ചതായി അവർ കാണുന്നു. എന്നിട്ടും അള്ളാഹു ഇന്നാ നഹ്നു നസ്സൽന ദിക്ര വഇന്നാ ലഹു ലഹാഫിളൂൻ എന്ന വാഗ്ദാനം അനുസരിച്ച് ഇതിനെ പരിഹരിക്കാനുള്ള ഒരു സംവിധാനവും അവൻ ഏർപ്പെടുത്തിയിട്ടില്ല എന്ന് പറയുന്നു. അള്ളാഹു ഇസ്തിഖ്ലാഫ് എന്ന ആയത്തിൽ മൂസവി പ്രസ്ഥാനത്തിൽ ഉണ്ടായിരുന്നതുപോലെ മുഹമ്മദി പ്രസ്ഥാനത്തിലും ഖലീഫമാരെ നിയമിക്കുന്നതാണെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്നും അവർ വിശ്വസിക്കുന്നെങ്കിലും മഅസല്ലാ അവൻ ഈ വാഗ്ദാനം പൂർത്തിയാക്കിയിട്ടില്ല എന്നും അവർ പറയേണ്ടി വരും. ഈ കാലത്ത് ഈ ഉമ്മത്തിൽ ഒരു ഖലീഫയുമില്ല എന്നും പറയേണ്ടതായി വരും. ഇതുകൂടാതെ വിശുദ്ധ ഖുർആനിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മൂസയുടെ സദൃശനാക്കി എന്ന് പറഞ്ഞതും തെറ്റാണെന്ന് അംഗീകരിക്കേണ്ടത് വരും. മഅസല്ലാ കാരണം ഈ ഉമ്മത്തിന്റെ സമ്പൂർണമായ സാദൃശ്യത്തിനായി 14th century ഇതേ ഉമ്മത്തിൽ നിന്ന് ഒരു മസീഹ് ഉണ്ടാകേണ്ടതായിരുന്നു. ഏതുപോലെ മൂസവി പ്രസ്ഥാനത്തിൽ 14th century ഒരു മസീഹ് വന്നുവോ? ഇതിനു പുറമേ വആഖരീന മിൻഹും ലമ്മാ യൽഹഖൂ ബിഹിം എന്ന ആയത്തിൽ വരാനിരിക്കുന്ന ഒരു അഹമ്മദി പ്രതിപുരുഷനെ കുറിച്ച് പറഞ്ഞതും നിഷേധിക്കേണ്ടതായി വരും. ഇതേപോലെ വിശുദ്ധ ഖുർആന്റെ മറ്റു പല ആയത്തുകളും നിഷേധിക്കേണ്ടതായി വരും. എനിക്ക് വ്യക്തമായി പറയാൻ സാധിക്കുന്ന ഒരു കാര്യം, അൽഹംദു മുതൽ വന്നാസ് വരെയുള്ള മുഴുവൻ ഖുർആനും നിങ്ങൾക്ക് ഉപേക്ഷിക്കേണ്ടതായി വരും എന്നതാണ്. ഇനി ചിന്തിക്കുക, എന്നെ കളവാക്കി തള്ളുക എന്നത് എളുപ്പമുള്ള പ്രവൃത്തിയാണ്. ഞാൻ സ്വയം പറയുന്നതല്ല, അള്ളാഹുവിന്റെ പേരിൽ സത്യം ചെയ്തുകൊണ്ട് പറയുന്നു. എന്നെ ഉപേക്ഷിക്കുന്നവനും എന്നെ കളവാക്കി തള്ളുന്നവനും അവർ നാവുകൊണ്ട് പറയുന്നില്ലെങ്കിൽ തന്നെയും തന്റെ പ്രവർത്തനത്തിലൂടെ മുഴുവൻ ഖുർആനെയുമാണ് അവൻ കളവാക്കി തള്ളുന്നത്. അവൻ അള്ളാഹുവിനെ ഉപേക്ഷിക്കുകയും ചെയ്യുന്നു. ഇതിലേക്ക് എന്റെ ഒരു ഇൽഹാം കൂടി സൂചന നൽകുന്നു. അൻത മിന്നി വാന മിൻക, എന്നെ കളവാക്കുന്നതിലൂടെ അള്ളാഹുവിനെ കളവാക്കുകയാണ് ചെയ്യുന്നത്. എന്നെ അംഗീകരിക്കുന്നതിലൂടെ അള്ളാഹുവിനെ സത്യപ്പെടുത്തുകയും ചെയ്യുന്നു. അവന്റെ അസ്തിത്വത്തിൽ ശക്തമായ വിശ്വാസം ഉണ്ടാകുകയും ചെയ്യുന്നു. എന്നെ കളവാക്കുന്നവർ എന്നെ മാത്രമല്ല കളവാക്കുന്നത്, ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കളവാക്കലാണ്. അതിനാൽ എന്നെ കളവാക്കുന്നതിന് ധൈര്യം കാണിക്കുന്നതിന് മുമ്പേ നിങ്ങൾ അല്പമൊന്ന് ചിന്തിക്കുക, സ്വന്തം മനസ്സിനോട് ഫത്വ ചോദിക്കുക, നിങ്ങൾ ആരെയാണ് നിഷേധിക്കുന്നതെന്ന്. വീണ്ടും പറയുന്നു, ഓർക്കുക, മറ്റൊരു പുസ്തകത്തിൽ പറയുന്നു, നിങ്ങൾ ഓർക്കുക, ഈ പോരാട്ടത്തിൽ നിങ്ങൾ നിങ്ങളുടെ കഴുത്തിൽ തന്നെയാണ് കത്തിവെക്കുന്നത്. അതുകൊണ്ട് വെറുതെ തീയിൽ കൈയിടാതിരിക്കുക. ആ തീ ആളിക്കത്തുകയും നിങ്ങളെ ഭസ്മമാക്കി കളയുകയും ചെയ്തേക്കാം. ഇത് മനുഷ്യന്റെ പ്രവൃത്തിയായിരുന്നുവെങ്കിൽ ഇതിനെ നശിപ്പിക്കാനായി പലരും രംഗപ്രവേശം ചെയ്യേണ്ടതായിരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കാം. അങ്ങനെ ഇത് അതിന്റെ പ്രായം പൂർത്തിയാക്കുമായിരുന്നില്ല. അള്ളാഹുവിനോട് സംസാരിക്കുകയും ഇത്രയും കാലം സമാധാനത്തോടെ ജീവിക്കുകയും ചെയ്ത ഏതെങ്കിലും കള്ളവാദിയുടെ ഉദാഹരണം നിങ്ങളുടെ പക്കലുണ്ടോ? അഹോ കഷ്ടം, നിങ്ങൾ ഒന്നും ചിന്തിക്കുന്നില്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അള്ളാഹു പറഞ്ഞ വിശുദ്ധ ഖുർആനിലെ ആയത്തിനെ കുറിച്ച് പോലും നിങ്ങൾ ചിന്തിക്കുന്നില്ല. അള്ളാഹു പറയുന്നു, നീ എന്നിൽ ഒരു കടുകുമണിയോളം കറ്റുകെട്ടുകയാണെങ്കിൽ നിന്റെ ജീവനാടി ഞാൻ അറുത്തു കളയുമായിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കാളും പ്രിയർ മറ്റാരാണുള്ളത്? എന്നിട്ടാണ് ഇത്രയും വലിയ കറ്റുകെട്ട് നടത്തിയിട്ടും മറ്റുള്ളവർ സുരക്ഷിതരായിരിക്കുന്നത്? മാത്രമല്ല അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അവർ നിറഞ്ഞു കവുകയും ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, ദേഹേച്ഛകളെ വർജിക്കുക. അള്ളാഹുവിന്റെ അറിവിൽ ഉള്ള കാര്യങ്ങളെ കുറിച്ച് അതിരുകടന്ന് വാശി പിടിക്കല്ലാം. സ്വന്തം ശീലങ്ങളെ വെടിഞ്ഞ് പുതിയ മനുഷ്യരായിത്തീരാൻ തഖ്വയുടെ മാർഗം സ്വീകരിക്കുക. നിങ്ങളിൽ കരുണ ചൊരിയപ്പെടുന്നതിനായി അള്ളാഹു നിങ്ങളുടെ തിന്മകളെ പുറത്തു തരട്ടെ. ഭയപ്പെടുക, പിന്തിരിയുക. നിങ്ങളിൽ മാന്യന്മാരായി ആരുമില്ലേ? വഇല്ലം തൻതഹു ഫസൗഫ യാതി അല്ലാഹു ബിനുസ്രത്തി മിൻ ഇൻദിഹി യൻസുറു അബ്ദഹു വയുമസ്സിഖു അദാഅഹു വലാ തസിറൂനഹു ഷൈആ. നിങ്ങൾ പിന്തിരിയുന്നില്ലെങ്കിൽ അള്ളാഹു തന്റെ പ്രത്യേക സഹായവുമായി വരുന്നതാണ്. അവന്റെ ദാസനെ അവൻ സഹായിക്കുന്നതും അവന്റെ ശത്രു തുണ്ടം തുണ്ടമാക്കപ്പെടുന്നതുമാണ്. അവന് ഒരു നഷ്ടവും വരുത്താൻ നിങ്ങളെ കൊണ്ടാവില്ല. ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ എതിരാളികൾക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹു എല്ലാ സ്ഥലത്തും എല്ലാ അഹമ്മദികളെയും എല്ലാ ശറിൽ നിന്നും സംരക്ഷിക്കുമാറാകട്ടെ. അവന്റെ മുമ്പിൽ കൂടുതൽ കുമ്പിടാനും പ്രാർത്ഥിക്കാനും തൗഫീഖ് നൽകുമാറാകട്ടെ. നമസ്കാരത്തിന് ശേഷം ഇന്നും ചില ജനാസകൾ നമസ്കരിക്കുന്നതാണ്. ഇതിൽ ഒന്നാമത്തെ ജനാസ മറിയം ഖാത്തുൻ സാഹിബയുടേതാണ്. ജക്കരിയ സാഹിബ് ചുക്കാര ജില്ലാ ലയ്യയുടെ ഭാര്യയാണ് ഇവര്. 5/12/2011 വൈകുന്നേരം ഏകദേശം 5 മണിക്ക് ജമാഅത്ത് അഹമ്മദിയ ചുക്കാര ജില്ലാ ലയ്യയിൽ വെച്ച് ചില അനഹമ്മദികൾ അഹമ്മദിയ കുടുംബത്തെ ആക്രമിക്കുകയും ആ സമയത്ത് സ്ഥലത്ത് വെച്ച് തന്നെ ഇവര് വഫാത്താവുകയും ചെയ്തു. ഇന്നാലില്ലാഹി വഇന്നാഇലൈഹി റാജിഊൻ. ഇവർ ഷഹീദയാണ്. മുറബ്ബി ഹൗസുമായി ചേർന്നാണ് ഇവരുടെ വീട്. അതിൽ അടുത്ത് മറ്റു അഹമ്മദി കുടുംബങ്ങളും താമസിക്കുന്നുണ്ട്. കുറച്ചു വർഷം മുമ്പ് എതിരാളികൾ ഇവിടെ അടുത്ത് കുറച്ച് സ്ഥലം വാങ്ങിയിരുന്നു. ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുമായും ഒത്തുകളിച്ചുകൊണ്ട് വഫാത്തായവരുടെ കുടുംബത്തിന്റെ സ്വത്ത് പിടിച്ചെടുക്കാൻ ഇവർ ശ്രമിച്ചുകൊണ്ടിരുന്നു. ഈ കേസ് കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. മുമ്പും എതിർ കക്ഷികൾ ആക്രമിച്ചിരുന്നു. എന്നാൽ ആ സ്ഥലം പിടിച്ചെടുക്കാൻ അവർക്ക് സാധിച്ചിരുന്നില്ല. സംഭവം നടന്ന അന്നും അവർ ഈ സ്ഥലം പിടിച്ചെടുക്കാൻ ശ്രമിച്ചു. പോസ്റ്റ്മോർട്ടത്തിൽ നിന്ന് മനസ്സിലാകുന്നത് ഇഷ്ടിക കൊണ്ട് ഇടിച്ചും ആയുധം കൊണ്ടും ശക്തമായ പ്രഹാരം അവർക്ക് ഏറ്റിട്ടുണ്ടെന്നാണ്. അഹമ്മദിയത്ത് കാരണമാണ് ഈ എതിർപ്പുകളെല്ലാം. അവരുടെ ഭർത്താവിന്റെ 2 സഹോദരിമാർക്കും പരിക്ക് പറ്റിയിട്ടുണ്ട്. എന്നാൽ അവരുടെ അവസ്ഥ ഇപ്പോൾ മെച്ചപ്പെട്ടിരിക്കുകയാണ്. മരിച്ച സ്ത്രീയുടെ വയസ്സ് 25-26 ആയിരുന്നു. കർഷക കുടുംബമാണ് മൊത്തത്തിൽ. 1992 അവരുടെ അമ്മോശൻ ഈ സ്ഥലം വാങ്ങിയപ്പോൾ അഹമ്മദിയ മസ്ജിദിന്റെ അടുത്തുള്ള കുറച്ച് സ്ഥലം ജമാഅത്തിന് നൽകിയിരുന്നു. അവിടെയാണ് മുബല്ലിഗ് ഹൗസ് ഉള്ളത്. എതിർകക്ഷികൾ ഈ സ്ഥലമെല്ലാം പിടിച്ചെടുക്കാൻ കുറെ കാലമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഹൈക്കോടതി വരെ ഈ കേസ് പോയതാണ്. ഹൈക്കോടതിയിലും പരാജയം നേരിടേണ്ടി വന്നു. കേസ് മാറ്റി മറിക്കാൻ ശ്രമിച്ചു. പാകിസ്ഥാനിൽ നടക്കുന്നത് പോലെ ഉദ്യോഗസ്ഥരുമായി കണ്ട് റെക്കോർഡുകൾ മറ്റു രീതിയിൽ മാറ്റിമറിക്കാനാണ് ഇവര് ശ്രമിച്ചിരിക്കുന്നത്. അങ്ങനെ അത് മാറ്റിമറിച്ചു. ഏതായിരുന്നാലും കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ സങ്കീർണമായ ഒരു അവസ്ഥയായിരുന്നു. ഡി പി ഒക്ക് ജമാഅത്ത് പരാതി കൊടുത്തിരുന്നു, ജി പി ഒ നമ്മുടെ അപേക്ഷ നിരസിച്ചു എന്നിട്ട് വെട്ടിത്തുറന്ന് പറഞ്ഞത് എതിർകക്ഷിയെ പിണക്കാൻ എനിക്ക് പറ്റില്ല എന്നാണ്. മറിയം ഖാത്തിം സാബിയുടെ വഫാത്തിന് ശേഷം അടുത്ത ജമാഅത്തുള്ള ഷേർഗഡ് ജില്ല ലയ്യയിൽ മറവ് ചെയ്തു. കുറ്റവാളികൾ പോലീസിന്റെ സഹായത്തോടെ ഓടി ഒളിച്ചിരിക്കുകയാണ്. ഭർത്താവിനെ കൂടാതെ മൂന്ന് ചെറിയ കുട്ടികളാണുള്ളത്. മൂത്ത കുട്ടിക്ക് 9 വയസ്സ്, 4 വയസ്സ്, ഒരു കുട്ടി 6.5 വയസ്സ്, സാഹിബയുടേതാണ് അടുത്ത ജനാസ. ബഹാദുർ ഖാൻ സാഹിബ് ദർവേഷ് ഖാദിയാന്റെ ഭാര്യയാണ് ഇവര്. 2001 December 3 വഫാത്തായത്. ഇന്നാലില്ലാഹി വഇന്നാലിലൈഹി റാജിഊൻ. ബീഹാറിലെ മുണ്ടർ നിവാസിയായിരുന്നു. ഹദ്റത്ത് മിയാൻ ഷാദി ഖാൻ സാഹിബ് റളിയല്ലാഹു അൻഹു സഹാബി ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മരുമകളായിരുന്നു. ചെറുപ്പത്തിൽ തന്നെ ഖാദിയാനിൽ പോകാനായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഒരു നീണ്ട കവിതയിലും ഇത് സംബന്ധമായി എഴുതിയിട്ടുണ്ട്. അള്ളാഹു അവരുടെ ഈ ദുആ കേൾക്കുകയും വിവാഹത്തിന് ശേഷം 1982 ഖാദിയാനിൽ വരികയും ചെയ്തു. പദ്യത്തിന്റെ ഒരു ഭാഗം പ്രകാരമാണ്: നാഥ, എന്റെ ഹൃദയാഭിലാഷം ഇതാണ്, നീ എനിക്ക് ദാറുൽ അമാൻ ഖാദിയാൻ പുണ്യഭൂമി കാണിച്ചു തരണമേ. ഭർത്താവിനോടൊപ്പം അതികഠിനമായ ദർവേശുമാരുടെ കാലഘട്ടം കഴിച്ചുകൂട്ടിയിട്ടുണ്ട്. വളരെ ആത്മാർത്ഥതയോടും കൂറോടും കൂടി അവിടെ കഴിച്ചുകൂട്ടി. ഭർത്താവിന്റെ മരണശേഷം നീണ്ട 29 വർഷം ക്ഷമയോടും കൃതജ്ഞതയോടും വിധവയായിക്കൊണ്ട് തന്നെ കഴിച്ചുകൂട്ടി. കുട്ടികളെ പഠിപ്പിക്കുന്ന കാര്യത്തിലും ശിക്ഷ നൽകുന്ന കാര്യത്തിലും വളരെയധികം ശ്രദ്ധിച്ചിരുന്നു. ഖുർആൻ ഭംഗിയായി പഠിപ്പിച്ചിരുന്നു. 5 പെൺകുട്ടികളും ആൺകുട്ടിയുമുണ്ട്. അള്ളാഹുവിനോട് പദവി ഉയർത്തുമാറാകട്ടെ. മൂന്നാമത്തെ ജനാസ സുലൈമാൻ അഹമ്മദ് സാഹിബ് മുബല്ലി ഇന്തോനേഷ്യയുടേതാണ്. 2011 December 1 വഫാത്തായത്. ഇന്നാലില്ലാഹി വഇന്നാലൈഹി റാജിഊൻ. ഹൃദ്രോഗം മൂലമാണ് വഫാത്തായത്. 1983 ജനിച്ചത്. 1978 ബൈഅത്ത് ചെയ്തു. 1979 റബുവ ജാമിയയിൽ ഫസലുൽ ഖാസിൽ പ്രവേശനം നേടി. ജൂലൈ 1985 മുബഷിറിന്റെ പരീക്ഷ പാസായി തിരിച്ച് ഇന്തോനേഷ്യയിലേക്ക് പോയി. വിവിധ സ്ഥലങ്ങളിൽ സേവനം ചെയ്യാനുള്ള ഭാഗ്യം ലഭിക്കുകയുണ്ടായി. വഫാത്തിന്റെ സമയത്ത് ബണ്ടോം ജമാഅത്തിൽ നിയമിതനായിരുന്നു. ഭാര്യയും 3 കുട്ടികളുമുണ്ട്. അള്ളാഹു തആല ഇവർക്ക് ധൈര്യം നൽകുകയും ഇദ്ദേഹത്തിന്റെ ദർജാത്തുകൾ ഉയർത്തുകയും ചെയ്യുമാറാകട്ടെ. അൽഹാജ് ഡി എം കാലു സാഹിബ് സെറാലിയോന്റേതാണ്. 4th ജനാസ 26/11/2011 അല്പം രോഗശയ്യയിൽ കിടന്നതിനു ശേഷം വഫാത്തായത്. ഇന്നാലില്ലാഹി വഇന്നാലൈഹി റാജിഊൻ. ദാരിദ്ര്യത്തിലാണ് പിറന്നുവീണത്. 15 വയസ്സ് വരെ ചെരുപ്പിടാതെയാണ് അദ്ദേഹം ജീവിച്ചിരുന്നത് എന്ന് പറയുന്നു. വിജ്ഞാനത്തോടുള്ള താല്പര്യം വിജയ സ്വപ്നങ്ങളെ ചുംബിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. യുവാവായിരിക്കെ തന്നെ സെറാനിയോലിലെ പ്രൊഡ്യൂസർ മാർക്കറ്റിംഗ് ബോർഡിന്റെ ചെയർമാനായി നിയമിതനായി. സ്വയം പഠിച്ചു, വിദ്യാഗ്രസ്ഥമാക്കി. സൽസ്വഭാവിയും ജനസമ്പർക്ക പ്രിയനും സാമ്പത്തിക ത്യാഗത്തിൽ മുൻനിരക്കാരനുമായിരുന്നു. മുഖ്ലിസായിരുന്നു. 2 പെൺകുട്ടികളും 4 ആൺകുട്ടികളും ഇദ്ദേഹത്തിനുണ്ട്. ആദിയ കാലൂൺ സാഹിബയാണ് അദ്ദേഹത്തിന്റെ ഭാര്യ. സെറാലിയോണിലെ നാഷണൽ സദറിൽ ലജിന ഇമായില്ലായി സേവനം ചെയ്തു വരുന്നു. ടോമി കാലൂൺ സാഹിബാണ് ഒരു മകൻ. ഇവിടെയാണ് താമസം. മുൻ ഖുദ്ദാമുൽ അഹമ്മദിയ സദറാണ്. അള്ളാഹു ഇദ്ദേഹത്തിന്റെ പദവികൾ ഉയർത്തുമാറാകട്ടെ. ഇദ്ദേഹത്തിന്റെ നന്മകൾ മക്കളിലും നിലനിർത്തുമാറാകട്ടെ. നമസ്കാരത്തിന് ശേഷം ഇവരുടെ എല്ലാവരുടെയും ജനാസ ഞാൻ നമസ്കരിക്കുന്നതാണ്. ഞാൻ നമസ്കരിക്കുന്നതാണ്. ഞാൻ നമസ്കരിക്കുന്നതാണ്. ഞാൻ നമസ്കരിക്കുന്നതാണ്.
الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل واللسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.